2022 ഏപ്രിൽ 24 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. അപ്പോ ജയരാജൻ പറഞ്ഞ പോലെ അതിബൃഹത്തായ ശരീരമൊക്കെ കാണിച്ച് പേടിപ്പിച്ചാലും ഇ.പി. ജയരാജൻ സഖാവ് മനസ്സുകൊണ്ട് ആളൊരു മാടപ്രാവാണ്, നിഷ്കളങ്ക ജീവി. കൊമ്പൊക്കെ കുലുക്കി സഖാവ് വരുന്നത് ഗജരാജൻ ലുക്കിലാണ്. പേടിച്ചു പോയേക്കാം, പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല. അടുത്തെത്തുമ്പോൾ പേടിക്ക് അടിസ്ഥാനമില്ലെന്ന് ബോധ്യപ്പെട്ടുകൊള്ളും. ശരിക്കും ഇ.പി. ഗജരാജൻ എന്ന പേരാണ് അദ്ദേഹത്തിനിടാൻ മാതാപിതാക്കൾ അന്ന് മുതിർന്നത്. ആ നട, ആ നോട്ടം, ആ ചെവിയാട്ടം എന്നിവയൊക്കെ തനി ഗജരാജന്റേതാണ്. മാതാപിതാക്കൾ പേരിടാൻ ചെവിയിൽ ചൊല്ലിക്കൊടുക്കുന്ന നേരത്ത് ഗജ എന്ന് പറയാനിരുന്നത് ജയ എന്നായി പോയെന്ന് തെയ്യക്കഥകൾ പറയുന്ന കൂട്ടത്തിൽ കല്യാശേരിക്കാർ പറഞ്ഞു നടക്കുന്നത് ദ്രോണരും കേട്ടു. കുംഭകർണന്റേതുപോലെയുള്ള കുംഭയും കർണങ്ങളും ജയരാജൻ സഖാവിനുമുണ്ട്. കുംഭകർണന് പറ്റിയതുപോലെയുള്ള അബദ്ധം പറ്റിയിട്ടില്ലെന്നേ ഉള്ളൂ. അങ്ങനെ അബദ്ധങ്ങൾ പറ്റുന്ന കൂട്ടത്തിലല്ല ജയരാജൻ സഖാവ്. കുംഭകർണൻ ബ്രഹ്മാവിനോട് വരം ചോദിക്കുന്ന സമയത്ത് സരസ്വതി നാവിൽ കയറി നാവ് കെട്ടിയിട്ടത് കാരണം ഇന്ദ്രാസനം ചോദിക്കേണ്ടടുത്ത് നിദ്രാസനമായിപ്പോയി. അതുകൊണ്ട് കുംഭകർണന് സ്ഥിരം ഉറക്കം വിധിച്ചു. സഹോദരൻ രാവണന്റെ അപേക്ഷ പ്രത്യേകമായി കണക്കിലെടുത്ത് ബ്രഹ്മാവ് അത് 6 മാസത്തെ ഉറക്കമായി ചുരുക്കിക്കൊടുത്തു. അതുപോലെ ജയരാജൻ സഖാവിന്റെ നാവിൽ കയറി കെട്ടിടാൻ സരസ്വതി പലകൂറി തുനിഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കരതലാമലകമായിട്ടുള്ള ജയരാജൻ സഖാവ് ഊണിലും ഉറക്കത്തിലും അത് ഉരുവിടാറുണ്ട്. പലപ്പോഴും മാനിഫെസ്റ്റോയിലെ വാചകങ്ങൾ ആ നാക്കിലൂടെ പുറത്തേക്ക് വമിക്കുന്നത് കേട്ടിട്ടാണ് സരസ്വതി പേടിച്ചു പോകാറ്. അതുകൊണ്ട് സരസ്വതിയുടെ ഉദ്യമം പലതവണ വിജയിക്കാതെ പോയി. എന്നാൽ ചില അന്തരാള ഘട്ടങ്ങളിൽ സരസ്വതിക്ക് പകരം ഗുളികൻ കയറി സഖാവിന്റെ നാവിൽ ഇരുപ്പുറപ്പിക്കുന്നു. അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗുളികൻ കയറുന്നത് സഖാവ് പോലും അറിയുന്നില്ല എന്നതാണ്. അങ്ങനെ ഗുളികന്റെ അപഹാരം സംഭവിച്ച ഒരു ദിവസം ബോക്സിംഗ് ചാമ്പ്യൻ മുഹമ്മദ് അലി മരിക്കുകയുണ്ടായി. അതൊരു നട്ടുച്ച നേരത്താണ്. അമേരിക്കയിൽ വെച്ച് നമ്മുടെ മുഹമ്മദ് അലി മരിച്ചുപോയി എന്നാണ് സഖാവ് പോലും അറിയാതെ സഖാവിനെ ഗുളികൻ ധരിപ്പിച്ചു വെച്ചത്. ഗോൾഡ് മെഡൽ നേടി കേരളത്തിന്റെ പ്രശസ്തി ലോകരാഷ്ട്രങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർത്തിയ മുഹമ്മദ് അലിയുടെ നിര്യാണത്തിൽ ജയരാജൻ സഖാവിനെ കൊണ്ട് ഗുളികൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിച്ചു. അത് അബദ്ധമായിരുന്നില്ല, ഗുളികന്റെ അപഹാരമായിരുന്നു. യാത്രയിലായിരിക്കുമ്പോൾ ഏതോ ചാനലുകാരൻ വിളിച്ച് മുഹമ്മദ് അലിയുടെ നിര്യാണത്തിൽ 2 വരി അനുശോചനം ചോദിച്ചപ്പോൾ പറഞ്ഞു പോയതാണെന്ന് സഖാവിന് പിന്നീട് പറയേണ്ടി വന്നു. ഗുളികന്റെ ഇടപെടൽ രീതി ഇത്തരത്തിലാണ്. അങ്ങനെ ഇരിക്കെയാണ് ഇടതു ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായി ജയരാജൻ സഖാവിനെ പിണറായി സഖാവ് നിയമിച്ചത്. ജയരാജൻ സഖാവ് വന്നു കയറിയ ഉടനെ മുസ്ലിം ലീഗിന്റെ രൂപമാണ് മനസ്സിൽ തെളിഞ്ഞുവന്നത്. അതും ഗുളികന്റെ ഒരു ശൈലിയാണ്. ചില രൂപങ്ങൾ മനസ്സിൽ പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കുക. പാർട്ടി സമ്മേളനം അവസാനിക്കാൻ നേരത്ത് വിപ്ലവഗാനം പാടുന്നത് എപ്പോഴും ജയരാജൻ സഖാവാണ്. അതിന്റെ ചൂട് കാരണം ഗുളികൻ ആ നേരത്ത് മാത്രം സഖാവിനെ വിട്ടുപോകാറുണ്ട്. വിപ്ലവഗാനം പാടൽ മാത്രമാണ് ജയരാജൻ സഖാവിനെ സംബന്ധിച്ച് പാർട്ടി സമ്മേളനമെന്ന് ഗുളികനും അറിയാം. മറ്റെന്ത് ചർച്ച ആര് നടത്തിയാലും സഖാവിനതിൽ കാര്യമില്ല. ഇനി ഇടതുമുന്നണിയിലേക്ക് പുതിയൊരു പാർട്ടിയെ തൽക്കാലം വേണ്ട എന്ന് കൊച്ചി മറൈൻ ഡ്രൈവിൽ ചേർന്ന പാർട്ടി സമ്മേളനം തീരുമാനിച്ചിരുന്നു. ജയരാജൻ സഖാവ് അതേപറ്റി ചിന്തിച്ചിട്ടില്ല. അങ്ങനെയാണ് ലീഗ് വരുന്നെങ്കിൽ വന്നോട്ടെ എന്ന് ജയരാജൻ സഖാവ് ചാനലുകാരനോട് പറഞ്ഞത്. ചാനലുകാരന്മാരോട് എല്ലാം പറയിക്കുന്നത് ഗുളികനാണ്. മുഹമ്മദ് അലിയുടെ കാര്യത്തിലായാലും ലീഗിന്റെ കാര്യത്തിലായാലും അല്ലാതെ ജയരാജൻ സഖാവ് സ്വന്തം നിലയ്ക്ക് ലീഗിനെ കൂടെ കൂട്ടാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ല. പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അക്കാര്യം ബോധ്യമുണ്ടായിരുന്നതിനാലാണ് ജയരാജൻ പറഞ്ഞത് ആ മുന്നണിയുടെ ഒരു പൊതു തീരുമാനമല്ല എന്ന് ആദ്യമേ പറഞ്ഞൊഴിഞ്ഞത്. പക്ഷേ ഗുളികൻ അത് പറയിച്ചു. ചാനലുകാർ അപ്പോൾ തന്നെ കയറെടുത്തു പാഞ്ഞു. ലീഗിനെ കെട്ടാനായിരുന്നു പാച്ചിൽ. ഇതിനെയാണ് ചാനലുകാരുടെ വളച്ചൊടിക്കൽ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കൽ എന്ന് ജയരാജൻ സഖാവ് സമർത്ഥിക്കുന്നത്. അവരേത് മലയുടെ മുകളിൽ കയറിയിരുന്ന് വളച്ചൊടിച്ചാലും ആ ഒടിക്കുന്ന ശബ്ദം AKG സെന്ററിൽ ഇരുന്നാൽ ജയരാജൻ സഖാവിന് കേൾക്കാം. അവർക്ക് അങ്ങനെ വളച്ചൊടിക്കാൻ ധൈര്യം കൊടുത്ത ഗുളികനെ പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ഗുളികനാണ് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് ജയരാജൻ സഖാവിന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നിടത്താണ് പ്രതിസന്ധി. നടക്കാത്ത കാര്യങ്ങൾക്ക് ഇപ്പോൾ ജയരാജൻ പറഞ്ഞ പോലെ എന്നാണ് അസൂയക്കാരായ നാട്ടുകാർ പറഞ്ഞു നടക്കുന്നത്. കസേര, മേശ, ബെഞ്ച്, ഏണി എന്നിവയൊക്കെ നീക്കാൻ ബുൾഡോസർ വേണോ എന്ന് വടക്കൻ ഡൽഹിയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻകാരോട് സുപ്രീംകോടതി ചോദിച്ചു. മുനിസിപ്പൽ കോർപ്പറേഷൻകാർ സാധുക്കളാണ്, നിഷ്കളങ്കരാണ്, സർവോപരി ഭാജപായാണ്. നമോജിയുടെ ആളുകളാണ്, അമിത്ഷാജിയുടെ ആളുകളാണ്. കസേര നീക്കാൻ ബുൾഡോസർ ഇറക്കിയ അവരുടെ മാനസികാവസ്ഥ തിരിച്ചറിയാത്ത കോടതിക്ക് ശരിക്കും ക്രൂര മനസ്സാണ്. ജഹാംഗീർപുരിയിലെ സി ബ്ലോക്കിൽ നിന്ന് കസേര നീക്കാൻ ബുൾഡോസർ ഉപയോഗിച്ചത് അവിടെ ഏറ്റവും വില കുറച്ചു കിട്ടുന്ന സാധനം അതായതുകൊണ്ടാണ്. യോഗി മാമൻ ഉത്തരപ്രദേശത്തും ചൌഹാൻ ജി മധ്യപ്രദേശത്തും ബുൾഡോസറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജഹാംഗീർപുരിയിലും ബുൾഡോസർ ആവുന്നതിൽ എന്താണ് തെറ്റ്? മനസ്സിലാവുന്നില്ല. കോടതിക്കതൊന്നും നോക്കേണ്ടല്ലോ. വയറ്റുപിഴപ്പിന് വർഗീയത എന്നത് ഉത്തരദേശത്തെ ആപ്തവാക്യമാണെന്ന് കോടതി തിരിച്ചറിഞ്ഞാൽ കോടതിക്ക് നല്ലത്.